وزدنا علما اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم توفنا مسلمين والحقنا بالصالحين اما بعد يا ايها النبي لم تحرم ما احل الله لك എന്ന് സൂറത്തിന്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുകയാണ്, ഇൻ തജൂബ ഇലല്ലാഹി ഫഖദ് സഗത് ഖുലൂബുകുമ വഇൻ തളാഹറ അലൈഹി ഫഇൻ അല്ലാഹ ഹുവ മൗലാഹു വജിബ്രീലു വസാലിഹുൽ മുഅ്മിനീൻ വൽമലായികത്തു ബഅദ ദാലിക ളഹീർ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن مسلمات مؤمنات قانتات تائبات عابدات سائحات طيبات وأبكارا. رسول الله صلى الله عليه وسلم أوردت رند بعلنا نبي صلى الله عليه وسلم يوردت അത്ര ശരിയല്ലാത്ത ചില കാര്യങ്ങൾ സ്ത്രീ സഹജമായ ചില അബദ്ധങ്ങൾ അവരുടെ വാക്കുന്നുണ്ടായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകൾ അവതരിപ്പിച്ചത്. ഇൻ തതുബ ഇലല്ലാഹ്, നിങ്ങൾ രണ്ടുപേരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്താൽ, അഥവാ അല്ലാഹു നിങ്ങളുടെ രണ്ട് ഭാര്യമാരോടാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. ആ ചരിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഫഖദ് സഗത് ഖുലൂബുകുമ, കാരണം നിങ്ങളുടെ പേര് രണ്ടുപേരുടെ ഹൃദയങ്ങൾ ഒന്ന് തെറ്റിദ്ധരിച്ച് ചാഞ്ഞുപോയിരിക്കുന്നു. അതല്ല നിങ്ങൾ തൗബ ചെയ്യാതെ, തവാഹറ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സഹായിക്കുകയാണോ എതിരിടുകയാണോ, അലൈഹി അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കെതിരിൽ എങ്കിൽ അറിഞ്ഞുകൊള്ളുക, അള്ളാഹുവാണ് അവിടുത്തെ നബിയുടെ മൗല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള അവിടുത്തെ രക്ഷാധികാരി അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ മലായിക്കത്തിൽ ഏറ്റവും അഫ്ദലായ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീലാണ്. ജിബ്രീലുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ. വസാലിഹുൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ സാലിഹുകൾ, നല്ല വിശ്വാസികളായ മുഅ്മിനുകൾ, ഒരു മനുഷ്യരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിയായി. വൽമലായികത്തു ബഅദ ദാലിക ളഹീർ, വൽമലായികത്തു മലക്കുകളും ബഅദ ദാലിക അതിനുശേഷം ളഹീർ സഹായിയായുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത്, അവിടുത്തെ ഒരു പ്രസിദ്ധമായ സുദീർഘമായ ഒരു സംഭവം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചിരുന്നു. അതിന്റെ ചില റിവായത്തുകളിൽ ഉമർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറയുകയുണ്ടായി, ഓ നബിയെ, ഈ ഭാര്യമാരിങ്ങനെ പെരുമാറുകയാണെങ്കിൽ അന്ന് പേടിക്കേണ്ടതില്ല, കാരണം അള്ളാഹുവാണ് താങ്കളുടെ മൗല. ഓ ജിബ്രീൽ, അബൂബക്കർ, അള്ളാഹുണ്ട് താങ്കളുടെ സഹായിയായി, ജിബ്രീലുണ്ട്, മലക്കുകളുണ്ട്, ഞാനും അബൂബക്കറും ഉണ്ട്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അള്ളാഹു ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ആയത്തായി ദീനായി അവതരിപ്പിക്കുക എന്നത് പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. മുവാഫഖത്തു ഉമർ എന്നതിന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ ദീനിലെ പല നിയമങ്ങളും ഇറക്കിയിട്ടുണ്ട്. അവിടുന്ന് നബിയല്ല, പക്ഷേ ചില ആളുകൾ അവരുടെ നാവിലൂടെ ഹക്ക് വെളിപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നൊരു പ്രത്യേകത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ നിന്ന സ്ഥലം, അതാണ് മഖാമു ഇബ്രാഹിം. അവിടെ നമുക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, അവിടെ നമുക്ക് നിസ്കരിച്ചുകൂടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു. അല്ലാഹു അല ആയത്തിറക്കി, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാമു ഇബ്രാഹിം നിങ്ങൾ നിസ്കാര സ്ഥലമാക്കുക. കഅബ തവാഫ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ രണ്ടര കാഴ്ച സുന്നത്തുണ്ട്. അതുപോലെ സ്ത്രീകൾ അവർക്ക് ആദ്യം ആ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഹിജാബ് നിർബന്ധമായിരുന്നില്ല. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ കാണുന്നില്ലേ താങ്കളുടെ ഭാര്യമാരോട് വന്ന് സംസാരിക്കുന്നു, ബറും ഫാജിറും എല്ലാം നല്ലവനും മോശക്കെ വന്ന് സംസാരിക്കുന്നു, അവരോട് താങ്കൾ ഹിജാബ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ, പുരുഷന്മാർക്കും അവർക്കും ഇടയിൽ ഒരു മറ സ്വീകരിക്കാൻ കൽപ്പിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തില്ല. അല്ലാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ഒരു ഹലാലായ കാര്യം അവിടുന്ന് ഹറാമാക്കുകയില്ല. എന്നാൽ അല്ലാഹു തആലയുടെ കിതാബിലായ അവതരിപ്പിക്കുകയാണ്, അവരോട് നിങ്ങൾ വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്ന് ചോദിക്കൂ. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കിയത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പിൽക്കാലത്ത് പോലും റസൂലിന്റെ കാലശേഷം പോലും ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇജ്തിഹാദ് അനുസരിച്ച് അവിടുന്ന് കിതാബിനും സുന്നത്തിൽ നിന്നും അവിടുന്ന് മനസ്സിലാക്കിയതനുസരിച്ച് കാര്യം പറയും. വ്യക്തമായി ആ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൽപ്പന വന്നതായി അവിടത്തേക്ക് അറിയില്ല. പക്ഷെ അത് പിന്നീട് വേറെ ചില സഹാബിമാർ പറയുന്നു, ഉമർ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ മഹാനായ സഹാബിയുടെ പ്രത്യേകതകളിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇങ്ങനെ ഇതുപോലൊരു വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ പറഞ്ഞിരുന്നു. അല്ലാഹു അതുപോലെ ആയത്തറി, അല്ലാഹുവാണ് ഏറ്റവും വലിയ സഹായി, അല്ലാഹുവിന്റെ സഹായം അതുപോലെയല്ല മറ്റുള്ളവരുടെ സഹായം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗല ആണെന്ന് പറയുന്നതും ജിബ്രീലും മുഅ്മിനുകളും മൗല ആണെന്ന് പറയുന്നതും രണ്ടും ഒരുപോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൈന്യങ്ങളാണ് മലായിക്ക, മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യമാണ്. നാലിക്കുൽ മുൽക്കായ അല്ലാഹുവിന്റെ സഹായമുണ്ടോ അവന്റെ സൈന്യമായ മലക്കുകളുടെ സഹായവും ഉണ്ട്. മുഅ്മിനുകൾക്കും അങ്ങനെ തന്നെയാണ്, അവരെ സംരക്ഷിക്കാൻ അവരെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മലായിക്കത്തിനെ നിയോഗിച്ചിട്ടുണ്ട് അവൻ ഉദ്ദേശിച്ചതനുസരിച്ച്. എന്നാൽ നമുക്ക് അല്ലാഹുവിനോടല്ലാതെ ദുആയില്ല, മലക്കുകളോടോ മരിച്ചവരോടോ ഒരാളോടും ഒരു പടത്തിനോടും ദുആ ചെയ്യാനോ സഹായം തേടാനോ നമുക്ക് പാടില്ല. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, അശാ റബ്ബുഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബ് അവിടുത്തെ റബ്ബ് ആയേക്കാം, ഇൻ തല്ലഖകുന്ന ഓ നബിയുടെ ഭാര്യമാരെ നിങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ തലാഖ് ചൊല്ലിയാൽ, അയ്യുഹുദിലഹു അള്ളാഹു ആ റസൂലിന് പകരം കൊടുത്തേക്കാം ബദലായി കൊടുത്തേക്കാം, അസ്വാജൻ ഇണകളെ ഭാര്യമാരെ, ഖൈറം മിൻകുൻ നിങ്ങളെക്കാൾ നല്ലവരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു പറയുന്നു, ഇതാ നിങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചൊല്ലിയാൽ അള്ളാഹു മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റബ്ബായ അള്ളാഹു അവിടത്തേക്ക് നിങ്ങളെക്കാൾ നല്ല ഭാര്യമാരെ കൊടുത്തേക്കും, നിങ്ങൾക്കോ ഒരിക്കലും അത് കിട്ടുകയില്ല. ആരാണ് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്തരായ ആരാണുള്ളത്, ആരെയാണ് നബിമാരെ നബിയേക്കാളും ശ്രേഷ്ഠരായ ആരെയാണ് അവർക്ക് ഭർത്താവായി കിട്ടുക? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിരിക്കുക എന്നതിനേക്കാളും വലിയ ശ്രേഷ്ഠത അവർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും വേറൊന്നില്ല. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ ഉമ്മ എന്ന പദവിയേക്കാളും മുകളിലൊരു പദവി ഈ ദുനിയാവിലും അല്ല ആഖിറത്തിലും ഒരു സ്ത്രീക്ക് കിട്ടാനില്ല. അവർ വലിയ ഫദീലത്താണ് ആയിട്ടാണ് അതിനെ കണ്ടിട്ടുള്ളത്, വലിയ ശ്രേഷ്ഠതയും വലിയ അംഗീകാരവുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആ പദവിയെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നേരായ ആക്കലില്ലാത്ത ആളുകൾ പറയുന്നത് പോലെ അവരൊന്നും തടവിലായിരുന്നില്ല, അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ കുടുങ്ങിക്കഴിയുകയായിരുന്നില്ല. മറിച്ച് അവർക്ക് അവരവരെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരുന്നു. ദുനിയാവ് മുഴുവൻ ഞങ്ങൾക്കുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കിയാൽ ദുനിയാവ് മുഴുവൻ കിട്ടുമെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടെന്ന് അവർ പറയുകയില്ല. കാരണം അവിടുത്തെ അവർക്ക് അവർക്കിതിനേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാനല്ല. عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. ഈ ആയത്തുകളെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്ന ആയത്തുകളാണ്. കാരണം അവിടത്തേക്കുണ്ടാകുന്ന നിസാരമായ പ്രയാസങ്ങളാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ സന്ദർഭത്തിൽ പോലും അവർക്ക് സഹായിക്കാനുണ്ട്. ഓ സ്ത്രീകളെ, ഇതാ നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ തലാഖ് ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു അവിടത്തേക്ക് പകരം കൊടുക്കും. അജ്വാജൻ ഭാര്യമാരെ, ഖൈറത്തിക്കൂൻ, നിങ്ങളെക്കാളും ഖൈറായ ഭാര്യമാരെ, مسلمات مؤمنات قانتات تائبات عابدات سائحات طيبات وأبكارا يترنا الله شيخنا قال الله برمد مسلمات مؤمنات قانتات تائبات عابدات سائحات طيبات وأبكارا يترنا شيخنا قال الله سبحانه وتعالى برمد مسلمات والمسلمين رأيهم إسلام الله ബാഹ്യമായ പുറമേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ, ഇരു ഷഹാദത്തുകൾ സാക്ഷ്യം വഹിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ച് വിശ്വസിക്കുന്നവർ, നിസ്കരിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, ഒമ്പു നോക്കുന്നവർ, ഈ ഇസ്ലാമിന്റെ ബാഹ്യരായ എല്ലാ നിയമങ്ങളും മുസ്ലിമാ എന്ന് പറഞ്ഞതിൽപ്പെട്ടു. അതിന്റെ കൂടെ മുഅ്മിനാ എന്ന് പറഞ്ഞാൽ ഈമാനുള്ള, പുറമേക്ക് ചെയ്യുക മാത്രമല്ല മറിച്ചവർ ഉള്ളിൽ ഉറച്ച ഈമാനുള്ളവരാണ്. അല്ലാഹുവിലും പരലോകത്തിലും അവന്റെ മലായത്തിലും റുസുലിലും കുസുബിലും യൗമുൽ ആഖിറിലും അല്ലാഹുവിന്റെ വിധിയിലും എല്ലാം വിശ്വസിക്കുന്ന മുഅ്മിനാത്തുകൾ, കാണിച്ചാൽ കീഴ്പ്പെടുന്നവർ, അല്ലാഹുവിന് കീഴ്പ്പെട്ടിട്ടുള്ള ഖുനൂത്തുള്ളവർ. എന്താണ് ഖുനൂത്ത്? അല്ലാഹുവിന് കീഴ്പ്പെടുക, അനുസരണയുള്ളവരാവുക, അതാണ് ഖുനൂത്ത്. ഖാനിചാത്തുന്ന ആഖിബാത്തുല്ലിൽ ഗൈബി ബിമാ ഹഖലല്ലാഹ്. അള്ളാഹു നല്ലവരായ സ്ത്രീകളെ കുറിച്ച് വിശേഷണം പറഞ്ഞു, അവർ ഖാനിച്ച അള്ളാഹുവിന് കീഴൊതുങ്ങി അനുസരണയുള്ളവരാണ്. ഹഫ്ളിൽ ഗൈബ്, അവരവരുടെ രഹസ്യം സൂക്ഷിക്കുന്നവരാണ്. മോശമായ സ്ത്രീകളല്ല, കാരണം അവരുടെ അവരുടെ ദൗജ് ഒരു മോശക്കാരനല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല വ്യക്തിയാണ്. അപ്പോ നല്ലതാണ് പരസ്പരം ചേരുക, മോശമായത് പരസ്പരം ചേരുകയില്ല. അള്ളാഹുലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവരാണ്. അത് മുഅ്മിനുകളുടെ സ്വഭാവമാണ്. അവർ തെറ്റുകളിൽ നിന്ന് അങ്ങേയറ്റം മാറി നിൽക്കുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അബദ്ധങ്ങൾ, വീഴ്ചകളാണ് സംഭവിച്ചത് എന്ന് സ്വയം മനസ്സിലാക്കി റബ്ബിനെ കുറച്ചു സമയം മറന്നുപോയത് പോലും, ദുനിയാവിന്റെന്തെങ്കിലും വർത്താനത്തിൽ, ദുനിയാവിനെന്തെങ്കിലും ഷുഹറുകളിലായിപ്പോയത് പോലും അവർ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. ഹൈറല്ലാത്ത പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ സമയം തീർന്നുപോയതിന് തെറ്റായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ട് അവർ തൗബ വർദ്ധിപ്പിക്കുന്നവരാണ്. തൗബ ചെയ്യുന്ന സ്ത്രീകൾ, ആബിദ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീകൾ, സായിഹാത്ത് എന്നാൽ ഇവിടെ അർത്ഥം ഖായിമാത്ത് എന്നാണ്, നോമ്പ് തോൽക്കുന്ന സ്ത്രീകൾ, അതുപോലെ മുമ്പേ പറഞ്ഞു കന്യകകളല്ലാത്ത സ്ത്രീകൾ, ഒരിക്കൽ വിവാഹിതരായ സ്ത്രീക്കാണ് സയ്യിദ് എന്ന് പറയുക. വിവാഹിതരായി പിന്നീട് ഭർത്താവ് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പദാർത്ഥ ചെയ്യപ്പെടുകയോ ചെയ്ത സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ ബിക്രകൾ, ബിക്ർ എന്നാൽ കന്യകയായ സ്ത്രീ, മുമ്പ് വിവാഹിതയായിട്ടില്ലാത്ത സ്ത്രീ, അവർക്കാണ് ബിക്കർ എന്ന് പറയുക. അപ്പൊ കന്യകകളെയും അതുപോലെ കന്യകകളല്ലാത്ത സ്ത്രീകളെയും അല്ലാഹു, ഓ സ്ത്രീകളെ, നബിയുടെ ഭാര്യമാരെ, നിങ്ങളെ തലാഖ് ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പകരം കൊടുക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. يا أيها الذين آمنوا ومؤمنين غير إيمان الله غير قو أنفسكم نقل نقل ركشت ذا قو أنفسكم وقا أننا ركشت أننا ذلك ركشت രക്ഷിക്കു എന്ന അറബിൽ പറയാം, നീ രക്ഷിക്കൂ എന്ന അറബിൽ പറയാൻ ഒരു തഹറഫ് പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കിട്ടി? നീ എന്നെ രക്ഷിക്കണം എന്ന അർത്ഥം കിട്ടി. നീ രക്ഷിക്കണം എന്നർത്ഥം എന്നാണ് രക്ഷിച്ചു എന്ന വാക്കിൽ എന്ന വാക്കിൽ. അപ്പൊ അത് ഏലാമ്രായി കൽപ്പന രൂപത്തിൽ പറയാൻ സത്യക്ഷരം മാത്രമുണ്ട്. ഹൂ എന്ന് പറഞ്ഞത് ഒരുപാട് ആളുകളോട് അഭിസംബോധന ചെയ്യുന്നത് ഒരാളെ അല്ല, രണ്ടാളെ അല്ല, രണ്ടിൽ കൂടുതൽ ആളുകളെ, മുഅ്മിനുകളെ മുഴുവൻ. അതുകൊണ്ടാണ് ഹൂ എന്ന് പറഞ്ഞത്. യാ അയ്യുഹൽ ലദീന ആമനു ഹൂ, നിങ്ങൾ രക്ഷിക്കൂ. ഒറ്റ വാക്ക് എന്താണ്? തൈ എന്നാണ്, നീ രക്ഷിക്കൂ. വഖ എന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വഖ വഖ വിഖായ സംരക്ഷണം, വിഖായ എന്ന് പറഞ്ഞാൽ സംരക്ഷണം. വഖിന അദാബന്ന എന്ന് പറയുന്നത് വഖിന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തു. വാഹിലീക്കും നിങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തു, നിങ്ങളുടെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തു എന്ന് നമ്മോടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി, നമ്മുടെ ആമലാണ് ഇതിന് കാരണം എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും അവന്റെ അടിമകളോട് ദുൽമ് ചെയ്യുകയില്ല, ഒരാളോട് അനീതി ചെയ്യുകയില്ല. അത് അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമാണ്. അള്ളാഹു അവനെ അനുസരിച്ച, അവനെ മാത്രം ഇബാദത്ത് ചെയ്ത, ഹറാമുകളിൽ നിന്ന് വിട്ടു നിന്ന ഒരാളെ അള്ളാഹു നിർഭാഗ്യവാനാക്കി കളയുമെന്നോ? ഇല്ല, ഒരിക്കലും അങ്ങനെ കഴിച്ചത്. അത് റബ്ബിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. ഇനി റബ്ബിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ഇൻഷാ അള്ളാഹ് അള്ളാഹു ഒരിക്കലും തന്നെ മോശമാക്കി കളയുകയാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് നമുക്ക് നൽകും. അള്ളാഹു അവന്റെ റഹ്മത്ത് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. യാ അയ്യുഹൽ ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, ഓ മുഅ്മിനുകളെ നിങ്ങളെയും സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കൂ. കാരണം ആ നാർ എന്ന് പറയുന്നത് വഖൂദുഹാ, അതിന്റെ വഖൂദ്, അതിലെ ഇന്ധനം. വഖൂദുഹാ, അതിന്റെ ഇന്ധനം. അന്നാസു വൽ ഹിജാറ, മനുഷ്യരും ഹിജാറത്തുമാണ്, മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ മലായിക്കത്തുൻ, അലൈഹ ആ നരകത്തിന് മുകളിൽ കാവൽക്കാരായുണ്ട്. മലായിക്കത്തുൻ, ഒരു കൂട്ടം മലക്കുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ. നഊദു ബില്ലാഹ്. അതിലെ മലായിക്കത്ത് എന്നാൽ ഖിലാദുൻ, വളരെ പരുഷ സ്വഭാവമുള്ള കടുകടുത്ത. ശിദാദും, അവരെ ശിദ്ദത്തുള്ള, ഒരു റഹ്മത്തും ഒരു മയവുമില്ലാത്തവരാണ്. അപ്പൊ അവങ്ങനെയാണ് അവരെ പടച്ചിട്ടുള്ളത്. കാരണം റബ്ബു സുബ്ഹാനഹു വതആല അവന്റെ ശിക്ഷയുടെ ആളുകൾ ആണവർ. ജബാനിയ എന്ന അവരുടെ സൈന്യമാണവർ, നരകത്തിന്റെ കാവൽക്കാർ, ശിക്ഷയുടെ മലായിക്ക. അവരുടെ രൂപം വികൃതമാണ്. അവരല്ലാഹു പടച്ചിട്ടുള്ളത് ഒരു റഹ്മത്തും, നരകത്തിൽ ആളുകളുടെ നിലവിളികളും രോദനവും സങ്കടവും കണ്ടാലും ശരി ഇളകാത്ത കൽബ് ആണ് ഈ മലായിക്കത്തിന്റെ. അങ്ങനെയാണ് അവരെ പടച്ചിട്ടുള്ളത്. ലാ യഅസൂന അല്ലാഹ, ഒരിക്കലും അല്ലാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല, അവരനുസരിക്കാതിരിക്കുകയില്ല. മാ അമറഹും, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചതിൽ നിന്ന് ഒരനുസരണക്കെടും അവർ കാണിക്കുകയില്ല. വയഫഅലൂന, അവർ പ്രവർത്തിക്കും. മാ യുഅ്മറൂൻ, എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത് അത്. സഹോദരങ്ങളെ, വളരെ മഹത്തായ ഒരു ആയത്താണ് അല്ലാഹുവിന്റെ കിതാബിൽ യാ അയ്യുഹൽ ലദീന ആമനു എന്ന് വിളിച്ചാൽ മുൻഗാമികൾ നമ്മോട് പറഞ്ഞു, നീ നിന്റെ കാതു കൊടുത്ത് കേൾക്കുക. കാരണം അല്ലാഹു വല്ലതും നിന്നോട് കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വല്ലതും ചെയ്യരുതെന്ന് നിന്നോട് പറയുകയായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. യാ അയ്യുഹൽ ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുക. സലഫുകളിൽ പലരും ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഐ അദ്ദിബൂഹും അല്ലിമൂഹും, അവരെ നിങ്ങൾ നിങ്ങളെ കാക്കുക നിങ്ങൾ. അതുപോലെ നിങ്ങൾ അവരെ അദബ് പഠിപ്പിക്കുക, അവരെ ഇൽമ് പഠിപ്പിക്കുക. ഇത്തഖുല്ലാ മാ മുജാഹിദ്, തബിഈയായ മുജാഹിദ് അദ്ദേഹം പറഞ്ഞു, ഇത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സ്വയം സൂക്ഷിക്കുക. ഔസു അഹ്ലീകും ബിതഖ്വല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നിങ്ങളുടെ അഹ്ലിനോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് നിങ്ങൾ കൽപ്പിക്കുക. يأمرهم بطاعة الله وينهاهم عن معصية الله. الله അനുസരിക്കണം എന്നവരോട് കൽപ്പിക്കുക, അള്ളാഹുവിനെ ധിക്കരിക്കരുത് എന്നവരോട് വിളക്കുക. ഇതാണ് മുഅ്മിൻ മുസ്ലിം അവന്റെ കുടുംബത്തോട് ചെയ്യേണ്ടത്. അവൻ ഒരു ഇഹ്മാലിന്റെ ആളായി മാറാൻ പാടില്ല. കാരണം അവരൊന്നും നോക്കാതെ അവർക്ക് അവരെ തോന്നിയതുപോലെ ജീവിച്ചോട്ടെ എന്നതൊരു ഒരിക്കലും ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്ഇ ഫദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അശ്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ 7 വയസ്സായാൽ നിസ്കരിക്കാൻ അവരെ ഉപദേശിക്കുക, 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലേ അവരെ അക്കാര്യത്തിന് അടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്, കുടുംബങ്ങളോട് കൽപ്പിക്കാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവനുള്ള ഇബാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളെ പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടില്ലേ ലുഖ്മാന്റെ ഉപദേശം, വൈദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്ബുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലുൽമുൻ അദീം. ലുഖ്മാൻ തന്റെ മകന് ഉപദേശം കൊടുത്ത സന്ദർഭം, എന്റെ മോനെ എല്ലാം സൃഷ്ടിക്കില്ല, അള്ളാഹു നീ പങ്കുചേർക്കൽ, ഇന്ന ശിർക്ക് ലഹുൽമുൻ അദീം, ശിർക്കുന്നത് ലഹുൽമുൻ അദീം, വളരെ കടുത്ത ദുൽമാണ്. അപ്പോ ലുഖ്മാൻ അത് ആദ്യം തന്നെ മകന് അഖീല പഠിപ്പിച്ചു കൊടുക്കുന്നു, ഈമാൻ പഠിപ്പിക്കുന്നു, അള്ളാഹു പങ്കുചേർക്കരുത്, ശിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കണം തൗഹീദ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അല്ലാമ തഖിയുദ്ദീനുൽ ഹിലാലി റഹിമഹുള്ള കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാനായ പണ്ഡിതനാണ് തഖിയുദ്ദീനുൽ ഹിലാലി റഹിമഹുള്ള. ഞാൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 4 ഉലമാക്കളാണ് എനിക്കറിയുന്നത്. ഒരാളെ ചെണ്ണിയത് തഖിയുദ്ദീനുൽ ഹിലാലിയാണ് റഹിമഹുള്ള. അപ്പോ തഖിയുദ്ദീനുൽ ഹിലാലി റഹിമഹുള്ള അദ്ദേഹം പറയുകയുണ്ടായി, കിതാബു തൗഹീദ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹ് കിതാബു തൗഹീദ് ഓരോ മുസ്ലിമും ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യാറുള്ളതാണ്, ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് പൂർത്തിയാക്കിയാൽ 100 ആദ്യത്തിനെ തുടങ്ങും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. അദ്ദേഹം സ്വയം ചെയ്യാറുണ്ടായിരുന്ന കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. കാരണം എന്താ, തൗഹീദ് അത് നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ശിർക്കിന്റെ ഗൗരവം നമ്മൾ നമ്മയും നമ്മുടെ കുട്ടികളെയും എല്ലാം അതിനെ കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ടേയിരിക്കണം. അത്രയും കടുത്ത തെറ്റാണ്, അതരിച്ചരിച്ച് നമ്മളിലേക്ക് കടന്നു വന്നേക്കും. എത്ര എത്ര ശിർക്കിന്റെ കേന്ദ്രങ്ങളാണ് നാട്ടിൽ മുഴുവൻ കൊണ്ട്. അള്ളാഹു അല്ലാത്തവർ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങൾ, ഹാവുകൾ, ദർഗകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനല്ലാത്തവരെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങൾ, ഇതെല്ലാം ശിർക്കാണ്. ശിർക്കാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നു. അത് ജാഗോശങ്ങൾ, ഉറൂസുകൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം ഇതാ കാണുകയാണ് നമ്മുടെ നാടുകളിൽ. നമ്മുടെ കുട്ടികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ ദുആ ചെയ്യണം, അതിനെ കാത്തിരിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതുപോലെ, വജ്നുബ്നി വബനി അൻ അഅ്ബുദൽ അസ്നാം, അള്ളാഹു എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ കാത്തിരിക്കണേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. എന്നതുപോലെ നമ്മൾ ദുആ ചെയ്യണം ചുരുക്കിൽ നിന്നെ കാത്തിരിപ്പിക്കാൻ. അതിലായി മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. الله برنا على عمل الفجر ترتد الله من شرقه حراما ومأواه النار ومن تنجير النرقم وما للظالمين من أنصار. آخر من ذلك كان ورعال بالله إذا ربيع الأول آيات مسلمين للبلرهم أوركم بلرهم أريادهم أرسموا لي أبي الدولة أوركم مسلمين أرجو لكيان അറബി അറിയുന്ന മുസ്ലിയാക്ക് മുസ്ലിയാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറബി അറിയില്ലെങ്കിലും അറിയുന്ന മുസ്ലിയാരുണ്ടാവുമല്ലോ. ചില സാധുക്കൾ യാസീനും ദുആവും മാത്രം പഠിച്ചിരിക്കുന്നവരുണ്ടാവും. അത്യാവശ്യത്തിന് ഇമാമത്തിക്കാൻ അത്യാവശ്യം വേണ്ട എന്നാൽ ദുആ ചെയ്യാൻ മാത്രം അങ്ങനെ പോകുന്ന ആളുകളുണ്ടാവും. ഓരെ ഒറ്റയ്ക്ക് മുശ്രിക്കാന്ന് പറയാൻ നമ്മൾ ആളുകളല്ല, നമ്മളങ്ങനെ പറയുകയില്ല. അറിഞ്ഞു ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. അവർ അറിഞ്ഞു ചെയ്യുന്നവർ അല്ലാഹു സുബ്ഹാനഹു തആലയെ അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്ന വരികൾ അറിഞ്ഞുകൊണ്ട് പാടുന്നവർ എന്താണ് ഒരവസ്ഥ? നഊദുബില്ല, പുതിയ ശിർക്കല്ലേ. الشفاعه هب لنا في القيامه مشتقا واهلنا ان باع يا سيدي خير النبي نبي ما الخير يا عند سيدا يا نداوى النبي الشفاعه هب لنا تاغلده شفاعه دوبار جنگل كدرمي ارد دعاء رسول الله صلى الله عليه وسلم في القيامه مشتقا قيامتنا لي جنگلாக பிரயாசப்பட்டால் واهلنا ان باع يا ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നാളിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ഇതാണ് ശിർക്ക്. അല്ലാഹു മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ ശിർക്കിത വയഅബ്ദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാ ശഫഅഉന ഇൻദല്ലാഹ്. അല്ലാഹുവിനെ പുറമേ ഉപകാരമോ ഉപദ്രവമോ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തവരെ മുശ്രിക്കുകൾ വിളിച്ച് ദുആ ചെയ്യുന്നു. ويقولون ان تبرئوا هؤلاء شفعاؤنا عند الله يبر الله ان ഞങ്ങൾക്കുള്ള ശുപാർശ കരാം. അല്ലാഹു എന്താണ് ശുപാർശ കുറിച്ച് പറഞ്ഞത്? കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശുപാർശയുടെ മുഴുവൻ ഉടമസ്ഥൻ അല്ലാഹു ആണ്. അവൻ ഉദ്ദേശിച്ചവർക്കല്ലാതെ ചെയ്യാൻ കഴിയില്ല, അവൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടിയല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ശുപാർശ തീർന്നു തീർന്നു. ഇർതഖബ്തു അലൽ ഖതാ ഗൈറ ഹസ്രി വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറ ارتكبت على الخطا تجل ഞാൻ കയറി സഞ്ചരിച്ചു പോയി, അതോ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയി. غير حسر وعدد എന്നും കണക്കുമില്ലാത്ത തെറ്റുകൾ. لك اشكو فيه يا سيدي خير النبي നബിയേ താങ്കളോടാണ്, لك اشكو താങ്കളോട് മാത്രമാണ് ഞാൻ ശിക്കായത്ത് അവരാധി പറയുന്നത്. سيدي خير النبي എന്റെ നേതാവേ, خير يا നബിയേ, അല്ലാഹുവിനോട് ചെയ്യേണ്ട ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്യുന്നു. ഖുർആനിൽ കേട്ടിട്ടില്ലേ യഖൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ കാണാതായപ്പോ യൂസഫിനെയും ബിന്യാമിനെയും രണ്ടുപേരെയും കാണാതായി അലൈഹി സ്വലാത്തു വസ്സലാം. യഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ ശിക്കായത്ത് പറയുന്നത് എന്റെ അവലാതി എന്റെ സങ്കടവും വിഷമവും പറഞ്ഞത് ആരോടാണ്? റബ്ബിനോട് മാത്രം. ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു തന്റെ ഭർത്താവുമായുള്ള ഒരു പ്രശ്നത്തിൽ ദിഹാറ് ചെയ്തു ഭർത്താവ്. അറബികൾക്കതിൽ അങ്ങനെ ഒരു പതിവുണ്ടായി, ഭാര്യയോട് ഒരു ദിവസം ഇന്ന് മുതൽ ഞാൻ നീ എന്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞ് ഭാര്യയെ ഹറാമാക്കിയ അങ്ങനെ ദിഹാർ എന്ന് പറയുന്ന മോശമായ ഒരു ആചാരം അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما ان الله سميع بصير. سوره مجادله ഒന്നാമത്തെ ആയത്തിൽ الله പറഞ്ഞു قد سمع الله الله കേട്ടിരിക്കുന്നു قول التي تجادلك في زوجها തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ നബിയെ താങ്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പെണ്ണിന്റെ സംസാരം الله കേട്ടിരിക്കുന്നു. وتشتكي الى الله പരാതി അല്ലാഹുവിനോട് ഭർത്താവിനെ കുറിച്ച് പറയുന്നു. ശിക്കായത്ത് ആരോടാ? അല്ലാഹുവിനോടാണ്. ഹദീസുകളിൽ കാണാം ആ സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭർത്താവിനെ കുറിച്ചുള്ള പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്റെ ചെറുപ്പം മുഴുവൻ അയാളെടുത്തു, കാരണം ചെറുപ്പകാലത്ത് മുഴുവൻ ഞാൻ നല്ല കൂടെ കുറെ മക്കൾ ഞാൻ പ്രസവിച്ചു. എന്നിട്ട് ഈ സമയത്ത് പ്രായമായ ഈ സമയത്ത് എന്നോട് എന്നെ വിഹാറ് ചെയ്തിരിക്കാം. എന്നിട്ട് സംസാരത്തിനിടയിൽ ഇടക്കിടെ അവര് മുകളിലേക്ക് നോക്കി റബ്ബിനോട് റബ്ബിനോട് അവരുടെ വിഷമം പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. അപ്പൊ നോക്ക് ആ പാവപ്പെട്ട സഹാബത്തിലെ സ്ത്രീക്കറിയാം ആരുടെ ശിക്കായത്ത് പറയുന്നത്, ആവലാതി ആരോടാണ് പറയേണ്ടത്? അള്ളാഹുവിനോട്. അപ്പൊ നോക്ക് മുസ്ലിം ഉമ്മത്ത് എത്ര വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഈ ദീനിന്റെ അടിസ്ഥാനം തന്നെ തൗഹീദാണ്. അള്ളാഹുവിന്റെ നബിമാരെ മുഴുവൻ അയച്ചത് ശിർക്ക് പാടില്ല എന്ന് പറയാണ്. എന്നിട്ട് മുസ്ലിയാക്കന്മാർ കൊണ്ടുപോകുന്ന വഴിയിൽ ഇന്നും എത്ര പാവപ്പെട്ട ആളുകളാണ്, പലരും അറിയാതെയാണ്. എനിക്ക് അറിയില്ല എന്താണ് ചൊല്ലിയത്. ഇതോ പുല്യത്തിന് വെയ്ക്കാൻ വിചാരിച്ച് ചൊല്ലുന്ന ആളുകളുണ്ട്. അള്ളാഹു അലൈഹി വിളിച്ചു തേടുന്ന വരികളാണ് ഇതിൽ ഉള്ളതെന്ന് പറഞ്ഞുകൊടുത്താൽ അങ്ങനെയാണോ ഉള്ളത്? അത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്ന ആളുകൾ വരെ ഉണ്ട്. ചിലരാകട്ടെ അത് അതിൽ കൊണ്ടുപോയിരിക്കുന്നു, അങ്ങനെ തേടാമെന്ന് വിചാരിച്ച് തേടിക്കൊണ്ടിരിക്കുന്നു. ഇത്ര വലിയ അപകടത്തിനാണ് മുസ്ലിം ഉമ്മത്ത് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇത് നമ്മുടെ കുടുംബങ്ങളെ പഠിപ്പിക്കണം, ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹു നമ്മെ തൗഹീദിൽ ഉറപ്പിച്ച് നിർത്തുമാറാകട്ടെ. അതുപോലെ നിസ്കാരത്തിന്റെ കാര്യം, കുട്ടികളെ കുടുംബങ്ങളെ ഉണർത്തുക ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ഭാര്യയായ മൈമൂന ബിന്ത് ഹാരിസ് റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുകയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹ, മൈമൂനയുടെ സഹോദരിയുടെ മകന്, ഉമ്മാന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നിരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോ കുട്ടിയെ കാണും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അസല്ല ഗുലാം, അസല്ല ഗുലാം, ഈ മോൻ നിസ്കരിച്ചോ, ഈ കുട്ടി നിസ്കരിച്ചോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. തന്റെ വീട്ടിലേക്ക് കയറിയ ഒരു കുട്ടിയാണ്, അതിന്റെ കാര്യം ഇത് കൈക്കോട്ടെ എന്നല്ല. അങ്ങനെ വന്ന കുട്ടിയെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യം ചോദിക്കും. അപ്പൊ സലാ, അത് നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കുക. നിസ്കാരത്തിന്റെ കാര്യം കുട്ടികളെ അതിൽ വളർത്തിക്കൊണ്ടുവരിക. എന്താണ് 7 വയസ്സായ കുട്ടികളെ അതിൽ അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്? തമയ്യൂസിന്റെ പ്രായമാണ് 7 വയസ്സ്. തമയ്യൂസ് വകതിര് വരുന്ന പ്രായമാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായം. ആ പ്രായത്തിൽ തന്നെ അവരെ അതിൽ വളർത്തിക്കൊണ്ടുവരും. ആ കുട്ടികൾ ഒരു പ്രായം പൂർത്തിയായിട്ടില്ല, ചെറിയ മക്കളാണ്. അത് ശീലിപ്പിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് ആ 10 വയസ്സായാൽ അപ്പോഴും പ്രായപൂർത്തിയായിട്ടില്ല. ആൺകുട്ടികൾക്ക് പൊതുവെ പ്രായപൂർത്തിയാകാറില്ല 10 വയസ്സാകുമ്പോൾ. എന്നാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. പെൺകുട്ടികൾക്ക് ചിലപ്പോൾ പ്രായപൂർത്തിയായേക്കാം, എങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ അടിക്കണം. എന്തിനാണത്? അടിപേടിച്ചിട്ടായാലും അവർ നിസ്കാരം ശീലമാക്കിയാൽ നിസ്കാരത്തിനൊരു ലക്ഷ്യമുണ്ട്, നിസ്കാരത്തിനൊരു മധുരമുണ്ട്. അത് ശീലിച്ചവൻ പിന്നീട് ഇൻഷാഅള്ള അതിലായിക്കൊണ്ട് നീങ്ങും. ഇൻഷാഅള്ള അതിനുവേണ്ടിയാണ്. അതുപോലെ നമുക്ക് റുബയ്യ റളിയല്ലാഹു അൻഹ എന്ന മഹദിയായ സഹാബി വനിത റുബയ്യ, അവർ പറയുകയാണ്, ആശൂറാ നോമ്പ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാ, ആശൂറാ നോമ്പ് ഞങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നു, ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ നോമ്പെടുപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ വയസ്സിന് കുട്ടികൾ കരയും, നമ്മൾ എന്ത് ചെയ്യും? കളിപ്പാട്ടങ്ങൾ കൊടുക്കും. എന്തിന്? ആ ഉറൂബ് വരെ, നോമ്പ് തുറക്കുന്ന സമയം വരെ അവരെ ശ്രദ്ധ മാറ്റാൻ വേണം. എന്നിട്ട് അവരെ നോമ്പ് കൊടുപ്പിക്കും. എന്തിനാണെങ്കിൽ ആശുറ നോമ്പ് നിർബന്ധമുള്ള നോമ്പല്ല, പക്ഷെ കുട്ടികളെ അതിന് ശീലിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബ വനിതകൾ പറയുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഒരു ഒരാൾ റമദാനിൽ കൊണ്ടുവരപ്പെട്ടു കുടിച്ചിട്ട്, റമദാൻ ദിവസം കുടിച്ചിരിക്കുന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അടിക്കാൻ കൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടികൾ നോമ്പെടുക്കുന്നത്, എന്നിട്ട് നീ കുടിക്കുകയോ എന്ന് പറഞ്ഞ ഉമർ കുടിയാൻ അത് പഠിപ്പിക്കാനുള്ള അടി അടിക്കാൻ കൽപ്പിച്ചു. സഹീഹ് ബുഖാരി കാണാം. അപ്പൊ നോക്കി, എങ്ങനെയാണ് അവർ അവരുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്? ഇബാദത്തിലായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവനുള്ള ഇബാദത്തിലായിക്കൊണ്ട്, അവന്റെ ആബുദാണ് ഞാൻ എന്ന ബോധം കുട്ടികളിൽ ഉണ്ടാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, പേരുകളിൽ ഏറ്റവും നല്ല പേര് അബ്ദുല്ലാഹ് റഹ്മാൻ എന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. എന്തിനാണത്? അതിന്റെ കാരണം, കുട്ടികൾ അവരാദ്യം പഠിക്കും അവന്റെ അവനവന്റെ പേര്. ചെറിയ കുട്ടികൾ ഞാൻ എന്ന് പറയില്ല, പലപ്പോഴും പേരാണ് പറയുക. പല കുട്ടികളും ഞാൻ എന്ന് പറയുന്നതൊക്കെ അവർ പേര് പറയും, സ്വന്തം പേര്. അപ്പൊ സ്വന്തം പേര് അവരാദ്യം പഠിക്കും. അവരാദ്യം വേഗം പഠിക്കുന്ന വാക്കെന്താണ്? അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അൽഗാണ്. 7 ആകാശങ്ങൾക്ക് മുകളിൽ എന്നെ നിയന്ത്രിക്കുന്ന, ഞാൻ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന റബ്ബരിക്കൊണ്ട് എന്നവൻ മനസ്സിലാക്കുകയാണ്. അബ്ദുല്ലാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇബ്നു ഖയ്യിം, അതുകൊണ്ട് കുട്ടികൾ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പഠിപ്പിക്കുക, മുഹമ്മദുർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് അവരെ പഠിപ്പിക്കുക, അവരെ ഈ ദീൻ മനസ്സിലാക്കട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മുൻഗാമികൾ ബനൂ ഇസ്രായീൽ അവർ കൂടുതലായി ഇടാറുണ്ടായിരുന്ന ഒരു പേരായിരുന്നു ഇമാനുവീൽ. ഇന്ന് അതിന്റെ സമാനമായ പേര് നമുക്ക് അഫ്ഗാനികൾക്കിടയിലൊക്കെ കേൾക്കാം. ഇമാനുവീൽ, ഇമ്മാനുവൽ അവർക്ക് പേരുണ്ടല്ലോ. അപ്പൊ ബനൂ ഇസ്രായീലിൽ ഉള്ള പേരാണത്. അതിന്റെ അർത്ഥം അബ്ദുല്ലാന്നായിരുന്നു, അള്ളാന്റെ ഇലാഹുന മഅനാ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അബ്ദ അതിന്റെ അർത്ഥം ഇലാഹുന മഅന, നമ്മുടെ കൂടെ നമ്മുടെ ഇലാഹുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇസ്ലാമിൽ പെട്ട അവരുടെ നബിമാരിൽ നിന്ന് അല്ലാഹു അലം ആ കാലത്ത് അവർ പഠിച്ചു വന്ന പേരാണത്. അപ്പൊ എന്നതുപോലെ അവരുടെ ദീനിൽ നമ്മുടെ അഹലിനെ, നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ കുട്ടികളെ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുക, അതിൽ അവരെ ശീലിപ്പിക്കുക എന്നത് മുഅ്മിനുകളുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അവന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ, ഈ ദീനിലായിക്കൊണ്ട് മരിക്കാൻ, ഈ ദീനിന്റെ മക്കളായി വളരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. يا ايها الذين امنوا قوا انفسكم واهليكم نارا وقودها الناس والحجاره وقودك നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുക. وقودها الناس والحجاره ആ നരകത്തിന്റെ ഇന്ധനം എന്നാൽ الناس والحجاره ജനങ്ങളും അതുപോലെ കല്ലുകളുമാണ്. الناس وقودها ان برنا حطبها هذه الغرغل الذي يلقى فيها هذه ولشريه قد الغرغل انكيان جوسد بني ادم منشئ الشريرങ്ങള കത്തിക്കപ്പെടുന്നു എന്നാൽ കത്തിയിരിക്കില്ല. كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب. الله പറഞ്ഞു അവരുടെ തൊലികൾ കത്തി അതങ്ങനെ ഒലിച്ചു പോയാൽ നാം അവർക്ക് വേറെ തൊലികൾ കൊടുക്കും. യദൂഖുൽ അദാബ് ശിക്ഷ വീണ്ടും വീണ്ടും ആ നരകവാസികൾ ആസ്വദിക്കാൻ വേണ്ടി. ഇതാണ് ജനങ്ങൾ അതിന്റെ അതിലിംഘനങ്ങളാണ്. വൽഹിജാറ കല്ലുകളും. എന്താണ് കല്ലുകൾ? കല്ലുകൾ എന്ന് പറഞ്ഞാൽ പല മുഫസ്സിറുകളും പറഞ്ഞു അൽ മുറാദ് ബിദാലിക അസ്നാം അല്ലതീ കാനത് തുഅബദ്. അവർ ഇബാദത്ത് ചെയ്തിരുന്ന ബിംബങ്ങൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബങ്ങൾ, അതിന് അല്ലാഹു നരകത്തിലേക്ക് വിളിച്ചെറിയും. അവർ കാണാൻ, അവരെ കാണിക്കാൻ, അവരെ കാണിച്ച് അവർ ഇബാദത്ത് ചെയ്തിരുന്നവ അവർക്കൊരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. സൂറത്തുൽ അംബിയാഇ അല്ലാഹു പറഞ്ഞു ഇന്നക്കും നിങ്ങളും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ് അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരും. മുശ്രിക്കുകളോട് അല്ലാഹു പറയുന്നു നിങ്ങളും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരും ഹസബു ജഹന്നം നരകത്തിലെ വിറകുകളാണ് എന്ന് പറഞ്ഞാൽ കല്ലുകൾ. എന്നാൽ നല്ലവരായ ആളുകളെ പലരും ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഈശാലി അബാസ്വസല അവരൊക്കെ നരകത്തിലാകുമെന്നാണോ? ഒരിക്കലുമല്ല. അവരൊന്നും ഈ ഇബാദത്ത് തൃപ്തിപ്പെടുന്നില്ല. അതല്ലാത്ത അത് തൃപ്തിപ്പെട്ട ആളുകളുണ്ടോ? ഉറപ്പാണ്, അവർ നരകത്തിലാണ്. താഹൂത്തുകൾ സ്വയം ഇബാദത്ത് ചെയ്യുന്നത് തൃപ്തിപ്പെട്ട ആളുകൾ, ആൾ ദൈവങ്ങൾ അതുപോലത്തെ ആളുകൾ. ആൾ ദൈവം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും വേറെ ആൾ ദൈവങ്ങളുണ്ട്. അവർ ആൾ ദൈവമാണെന്നൊന്നും പറയുന്നില്ല. പണിയൊക്കെ ബാക്കിയൊക്കെ ആൾ ദൈവങ്ങളുടെ പണിയാണ്, താഹൂത്തുകളുടെ പണിയാണ്. അള്ളാഹു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ മൊയിലാരോട് ചോദിച്ചാലേ ചെയ്യുള്ളൂ എന്ന് അനുയായികൾ പ്രസംഗിക്കുമ്പോ ഒരൊറ്റ വാക്കോ ഒരൊറ്റ എഴുത്തോ നമ്മൾ കാണുന്നില്ല. എന്നെ പറ്റി ഇങ്ങനെ ഒരാൾക്ക് വെച്ചു പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, ഒരിക്കലും അത് പറയാൻ പാടില്ല എന്നൊരു തിരിച്ച് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ റബ്ബിന്റെ മുകളിലേക്ക്, റസൂലിന്റെ മുകളിലേക്ക് ഒക്കെ സ്വയം പുകഴ്ത്തപ്പെടുന്നു. അള്ളാഹുവിനെതിരായി, റസൂലിനെതിരായി അനുസരിക്കപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന റബ്ബാണ് മൊയിലാരി പറഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞും തൃപ്തിപ്പെടുന്ന ആളുകൾ ഹക്ക, ഇത് അവൻ എന്നെ അനുസരിക്കുന്നത് ബാത്തിലായിട്ടാണ്, അള്ളാഹു പറഞ്ഞതിനെതിരായിട്ടാണ് എന്നെ അനുസരിക്കുന്നത് എന്നറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കുന്നവർ യഥാർത്ഥത്തിൽ താഹൂത്തുകളാണ്. സ്വയം ഇലാഹ ആവുകയാണ് അത് ചെയ്തത്, സംശയമില്ല. ആ ഗണത്തിലുള്ള എല്ലാവരും ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ആ നരകത്തിന് മേലുണ്ട് കാവൽക്കാലായി മലക്കുകൾ, ഖിലാബുൻ ശിദാദ് പരിപരിക്കനായ. ഇബ്നു കസീർ പറയുന്നു ത്വബാഉഹും ബലീഗ, അവരുടെ പ്രകൃതം എങ്ങനെയാണ്? വളരെ കടുത്തതാണ്. അവരുടെ കൽബുകളിൽ നിന്ന് റഹ്മത്തുണ്ട്. അവർക്ക് ഒരു കരുണയും നരകവാസികളോട് തോന്നുകയില്ല. അവരുടെ രൂപം വളരെ മോശമായിരിക്കും, അവരുടെ രൂപം തന്നെ വളരെ മോശമായിരിക്കും, പേടിപ്പെടുത്തുന്നതായിരിക്കും. ഒരു കരുണയും അവർ നരകവാസികളോട് കാണിക്കുകയില്ല, മറിച്ച് അവരെ ശപിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അവന്റെ ശിക്ഷയിൽ നിങ്ങൾ കടന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ يا مالك ليقضي علينا ربك قال انكم ماكثون مالك നരകം കാക്കുന്ന മലക്കിനോട് അവർ ചോദിക്കും. ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്, യാ മാലിക് യഖ്ദി അലൈനാ റബ്ബുക, താങ്കളുടെ റബ്ബിനോട് ഒന്ന് പറയൂ, ഞങ്ങളൊന്ന് മരിച്ചിട്ട് തരാൻ, ഇവിടുന്ന് മരിച്ചാൽ മതിയായി എന്ന് നരകവാസികൾ മാലിക് എന്ന മലക്കിനോട് പറഞ്ഞാൽ തിരിച്ചു മറുപടി എന്താ, ഇന്നക്കും അല്ല, നിങ്ങൾ ഇവിടെ കഴിയേണ്ടവരെ, ഇവിടുന്ന് രക്ഷയില്ല എന്നവരോട് പറയും. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ, അള്ളാഹു കൽപ്പിച്ചതെന്തോ അതവർ ധിക്കരിക്കുകയില്ല, കൽപ്പിക്കപ്പെട്ടത് അതുപോലെ പ്രവർത്തിക്കും. ഇബ്നു കസീർ പറഞ്ഞു, അള്ളാഹു കൽപ്പിച്ചതെന്തോ വേഗത്തിൽ അത് നടപ്പിലാക്കും, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും വൈകിപ്പിക്കുകയില്ല അറബിന്റെ കൽപ്പന നടപ്പിലാക്കുന്നത്. അതുപോലെ ഈ മലക്കുകൾക്ക്, നരകത്തെ കാക്കുന്ന മലക്കുകൾക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യം നടപ്പിലാക്കാൻ ഒരു കഴിവുകേടുമില്ല, ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇല്ല, അത് പ്രവർത്തിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇവരാണ് സബാനി, അള്ളാഹു വരുന്നെന്ന് നമ്മളെ കാക്കട്ടെ എന്ന് വിശ്വസിച്ച മഹിമ അദ്ദേഹം എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഒരു ഒരാഴ്ചയായുഹല്ലീനെ എന്നായതുപോലെ എന്നാൽ കഫറുകളെ നിഷേധിച്ചവരെ എന്നാണ് അതിൻ്റെ അർത്ഥം. ലാ തഅ്തദിറു, നിങ്ങളൊരു മാപ്പ് പറയേണ്ടതില്ല. അലിയോ ഇന്ന് ഇന്നിനി യഅ്തിദാറില്ല, യഅ്തിദാറിന്റെ കാലം കഴിഞ്ഞുപോയി. അള്ളാഹു മരിക്കുവോളം യഅ്തിദാറിന് മാപ്പിന് തൗബക്കുള്ള അവസരം നൽകി. മരണത്തോടെ കഴിഞ്ഞുപോയി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ മാപ്പിനുള്ള, മാപ്പ് ചോദിക്കാനുള്ള, ഖേദിക്കാനുള്ള അവസരം കഴിഞ്ഞുപോയി. അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് കുതിക്കുക, ഇത് രണ്ടും സംഭവിച്ചാൽ പിന്നെ തൗബയില്ല. തൗബയുടെ വാതിൽ അവിടെ വെച്ചാണ് ഇന്ന് ഈ സമയം നമുക്ക് അള്ളാഹു തൗബയുടെ വാതിൽ തുറന്നു തന്നിരുന്നു. അൽഹംദുലില്ലാഹ്. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. കാരണം പരലോകത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, യാ അയ്യുഹല്ലദീന കഫറു ലാ തഅ്തദിറു ലിയൗമ, ഇന്ന് നിങ്ങൾക്ക് ഇഖ്തിദാറില്ല, ഇന്ന് നിങ്ങൾക്ക് മാപ്പ് പറയലില്ല, ഇന്ന് നിങ്ങൾ മാപ്പ് പറയേണ്ടതില്ല, ഒരു കഴിവ് പറയേണ്ടത്, അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയേണ്ടതില്ല. ഇന്നമാ തുജ്സൗന, നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, മാ കുന്തും തഅ്മലു, നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രം, അള്ളാഹു നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. യാ അയ്യുഹല്ലദീന കഫറു ലാ തഅ്തദിറു യൗമ ഇന്നമാ തുജ്സൗന മാ കുന്തും തഅ്മലു. ഇബ്നു കസീർ പറയുന്നു, ഐ യുഖാലു ലിൽ കഫറത്തി യൗമൽ ഖിയാമ, കുഫാറുകളോട് ഖിയാമത്തിന്റെ നാളിൽ പറയപ്പെടും, ലാ തഅ്തദിറു, ഒരു കഴിവും മാപ്പും ഒന്നും പറയണ്ട, ഫഇന്നഹു ലാ യുഖ്ബലു മിൻകും, നിങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. ഇന്ന് നിങ്ങൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം നിങ്ങൾ ചെയ്തതിന് മാത്രമാണ്. അള്ളാഹു ഒന്നും അനീതി ചെയ്യുന്നില്ല. എത്രത്തോളം തിന്മകൾ അവൻ അത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ, നന്മകളോ ഇരട്ടിയാണ്, ഏറ്റവും കുറഞ്ഞത് പത്തിരട്ടിയാണ്. ഒരു നന്മ പോലും അതിന് തുല്യമായ പ്രതിഫലം അല്ല, ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ടിയാണ്. പിന്നീട് ഇതിൽ അഞ്ചു എഴുന്നൂറിരട്ടി വരേക്കും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹു ഉദ്ദേശിച്ച അത്രയും. ഇതാണ് നന്മകളുടെ അവസ്ഥ. തിന്മകളാകട്ടെ അത് ചെയ്തത് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മുൻജാമികൾ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നാശം തന്നെ, നശിച്ചത് തന്നെ. ആരാണ് നശിച്ചത്? ലിമൻ ഖലബത് അഹാദുഹു അശറാത്തിഹി, അള്ളാഹു ഒറ്റ ഒറ്റയായി രേഖപ്പെടുത്തി, പത്ത് വത്തായി രേഖപ്പെടുത്തിയതിനേക്കാളും കൂടിപ്പോയത്. പരലോകത്തെ അങ്ങനെ ഒരു തൂക്കി നോക്കുമ്പോൾ അവന്റെ തിന്മകൾ അള്ളാഹു ഒറ്റ ഒറ്റയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ, നന്മകളാകട്ടെ പത്ത് വത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങി. എന്നിട്ടും കൂടുതൽ ഏതാ തിന്മകളാണ്, അവനാണ് നാശം. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, തൂബൂ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യും. അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്താണ്, അവന്റെ റഹ്മത്താണ്, അവന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ് അവൻ നമ്മെ തൗബയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന്. തെറ്റുകൾ ചെയ്തു പോയാൽ പിന്നെ നമ്മൾ നശിച്ചു എന്നാണ് അള്ളാഹു തീരുമാനിച്ചതെങ്കിലോ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അറക്കുള്ളു പനി ആദോഹപ്പാ, ആദമിന്റെ മക്കളെല്ലാം തെറ്റുകൾ പറ്റുന്നവരാണ്. അള്ളാഹു തൗബയുടെ വാതിൽ നമുക്ക് തുറന്ന് പറഞ്ഞു, തൗബ ചെയ്യുന്നവർക്ക്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. തൗബ അള്ളാഹു നമ്മെ അതിലേക്ക് വിളിച്ചിരിക്കും, മടങ്ങി എന്നാണ് എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോവുക, പിന്മയിൽ നിന്ന് മടങ്ങുക തന്റെ ശുദ്ധ പ്രകൃതിയിലേക്ക്. മനുഷ്യന്റെ ആദ്യം അള്ളാഹു സുബ്ഹാനഹു അവനെ പഠിച്ചിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാത്തവനായിട്ടാണ്. أبواه يهوذانه أو ينصرانه أو يمجدانه أو يشركانه. رسول الله صلى الله عليه وسلم قال أولو قطين جنكنا ذي أم لا يتانا شدة برغضي لا يتانا ذا إسلام لا يتانا جنكنا أمند ماذا بلاتانا من يهوذي ونصراني ومجوسي ومشنك وكافي ترغض فأرس العزيز قال فشاجة أنا من وليد جيد إنه أمنا يدار الله إنجل أور مسلمين لنا ദുനിയാവിൽ അവർ മരിച്ചാൽ നമ്മൾ അവരെ ഉപ്പയും എന്താണോ ആ വഴിയിൽ മാത്രമേ നമ്മൾ അവരോട് സ്വീകരിക്കുള്ളൂ. മുസ്ലിമികളെ കബറസ്ഥാനം അവരെ കബറെടുക്കുകയില്ല. ദുനിയാവിലുള്ള നിലപാട് അങ്ങനെ. പക്ഷെ ഉറപ്പിങ്കൽ ചെറിയ കുട്ടികൾ അവർ ശുദ്ധ പ്രകൃതിയിലാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ചില ആളുകൾ കുറച്ചു മുമ്പ് ബേജാറായല്ലോ, എന്താണ് കേരളത്തിൽ 100 കുട്ടികൾ ജനിച്ചാൽ അത് 40 മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ബേജാറായി. നമ്മൾ പറയും 100 കുട്ടി ജനിച്ചാൽ 100 മുസ്ലിമാണ്, 40 അല്ല 100. കുട്ടികളൊക്കെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിട്ടാണ്, ഇസ്ലാമികളായിട്ടാണ് അവരൊക്കെ ജനിച്ചത്. ജനിക്കുമ്പോ അവരൊന്നും മുഷിക്കോ മജൂസിയോ അത്ര എന്ന് 100 മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്, പിന്നെയാണ് വെക്കാൻ. അപ്പോ റസൂൽ എന്നതുപോലെ ആ ശുദ്ധ പ്രകൃതിയിലേക്ക്, പാപങ്ങൾക്കാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക, അറബിലേക്ക് മടങ്ങിപ്പോവുക, അതാണ് എന്ത് സിനിമയാണ് മക്കളുടെ കുട്ടികളുടെ മനസ്സിലുള്ളത്? ഒന്നുമില്ല, അവര് ശുദ്ധ പ്രകൃതി ആരാണ്, അവരെ അവരുടെ പ്രവൃത്തികൾ ആളുകൾ അങ്ങനെ തന്നെ പരിഗണിക്കുക. ജനങ്ങൾ ഒരിക്കലും കുട്ടികളെ പ്രവൃത്തി മോശമായിട്ട് പരിഗണിക്കുക. നമ്മളെവിടെങ്കിലും ബസ്സിലോ ഒരു പുരുഷത്വം നിൽക്കുന്നു, നമ്മളിങ്ങനെ ഒരാൾ തിന്നും ഇങ്ങനെ തോന്നുക വളരെ സ്വസ്ഥപ്പെടുത്തുന്ന രൂപത്തിൽ. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുട്ടിയാണെങ്കിലോ നമുക്കൊന്നും തോന്നില്ല, നമ്മൾ ചിരിക്കും. വലിയ ആളാണ് അങ്ങനെ ചെയ്തെങ്കിലോ പക്ഷെ ഒരു മര്യാദകളാണ്, മോശമായ പ്രവൃത്തിയാണ്. എന്നതുപോലെ അവരുടെ പ്രവൃത്തി തന്നെ ഹൈറായതാണ്, അതിന് ഷറില്ല. അപ്പോ നമ്മുടെ റുഷ്ദിലേക്ക്, യഥാർത്ഥ രീതിയിലേക്ക്, അന്മാർഗത്തിലേക്ക് തിരിച്ചു പോവുക, റബ്ബിലേക്ക് മടങ്ങി പോവുക, അതാണ് താബ എന്നത്. താബ തിരിച്ചു പോകുക. തിരിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? അതിന് പല നിബന്ധനകളുണ്ട്. ഇത് അയ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. അള്ളാഹുലേക്ക് നിങ്ങൾ തൗബ ചെയ്യുക. തൗബ തൗബ എങ്ങനത്തെ തൗബയാണത്? നസൂഹ, നസൂഹായ തൗബ. നസൂഹായ തൗബ എന്നാൽ മുഖലിസായ തൗബ, മുഖലസായ തൗബ, ഇഖ്ലാസോടെയുള്ള ആത്മാർത്ഥമായ തൗബ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നസീഹത്ത് എന്ന വാക്കിൽ എന്തർത്ഥമുണ്ട്, ഇഖ്ലാസ് എന്നൊരർത്ഥമുണ്ട്. നിങ്ങൾ ജനങ്ങളോട് നമുക്ക് നസീഹത്തുണ്ട്, അവർ നന്നാവണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പുറമേക്ക് പറഞ്ഞ നന്നാവണമെന്ന് എനിക്ക് ഉള്ളിൽ പഠിക്കണം എന്ന് വെച്ചിട്ട്, അപ്പൊ അതല്ല നസീഹ. നസീഹത്തിന്റെ ഉള്ളിൽ തന്നെ ആളുകൾ നന്നാവണം എന്ന ആഗ്രഹം, അതാണ് നസീഹ. എന്നതുപോലെ ഉള്ളിലുള്ള തൗബ, അതാണ് തൗബത്തൻ നസൂഹ, തൗബത്തൻ നസൂഹ. ഇബ്നു കസീർ പറഞ്ഞു, വലിഹാദ ഖാല ലഹുലന, ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, തൗബ ചെയ്യുന്ന അവസ്ഥയിൽ അവൻ എന്തായിരിക്കണം? ആ തെറ്റിൽ നിന്ന് തെറ്റ് ഒഴിവാക്കിയാണായിരിക്കണം, തെറ്റ് ഒഴിവാക്കിയാണായിരിക്കണം. അത് ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ട് തൗബയില്ല. ആ തെറ്റിൽ നിന്ന് അവൻ തൗബ ചെയ്യുന്ന അവസ്ഥയിൽ തെറ്റിൽ നിന്ന് അവൻ ഒഴിവായവനായിരിക്കണം, നിർത്തിയവനായിരിക്കണം. അതുപോലെ വയന്തമു അലാമ സലഫമിൻഹു ബിൽ മാദി, കഴിഞ്ഞുപോയ കാലത്ത് ചെയ്ത തെറ്റിൽ അവൻ ഖേദിക്കണം. വയാജിമ അതുപോലെ അവൻ ഉറച്ച തീരുമാനമെടുക്കുകയും വേണം. അല അല്ലാ യഫാല ഫിൽ മുസ്തഖ്ബൽ, ഭാവിയിൽ അത് ചെയ്യുകയില്ലായോ? ഇതാണ് തൗബ. പക്ഷെ ആളുകളുമായി ബന്ധപ്പെട്ട ഇടപാടാണോ, ഒരാളെ നമ്മൾ തന്റെ സ്വത്ത് കവർന്നെടുക്കുകയോ അല്ലെങ്കിൽ ദുരു അടിക്കുകയോ എന്തെങ്കിലും ദുരുമ ആളുകളോട് ചെയ്തതാണോ, ആളുകൾ നമുക്ക് ഒരുത്തപ്പെട്ട് തരണം, സമ്പത്താണെങ്കിൽ തിരിച്ചു കൊടുക്കണം. വേണ്ട, നീ പൊരുത്തപ്പെട്ടോന്ന് ഞാൻ പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞാൽ ശരി മതി. സമ്പത്താണോ തിരിച്ചു കൊടുക്കുക തന്നെ വേണം, അല്ലാതെ തൗബയില്ല. റബ്ബിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹു അവനായിട്ട് തീർക്കാൻ പറ്റും. ആരെങ്കിലും പറ്റിച്ച് തട്ടിച്ച് നമ്മൾ എന്തെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടോ, അത് കയ്യിൽ വെച്ചുകൊണ്ട് തൗബയില്ല അവർ തിരിച്ചു കൊടുക്കണം, തിരിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ തൗബ ഉള്ളൂ. അതുപോലെ ദുൽമുകൾ അടിക്കുക, ചീച്ചവിളിക്കുക, ദ്രോഹിക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവരോട് പോയി മാപ്പ് ചോദിക്കണം, അവർ മാപ്പ് തരണം. അള്ളാ അവനോട് തൗബ, അതിന്റെ കൂടെ റബ്ബിനോട് തൗബ ചെയ്യുകയും ചെയ്യുക. ഇതാണ് ആളുകളോട് ചെയ്താൽ ഒരു നിബന്ധന കൂടി അധികമായി വരുന്നത്. അപ്പോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് തൗബ ചെയ്യുന്ന കാലം, ഒന്ന് മുമ്പ്, ഒന്ന് വരാൻ പോകുമ്പോൾ. മൂന്ന് കാലങ്ങളെ ബാധിക്കുന്നതാണ് ഈ മൂന്ന് നിബന്ധനകൾ. ഹാവിറിൽ തൗബ ചെയ്യുന്ന അവസ്ഥ അവൻ ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞവനായിരിക്കണം. ഭാവിയിൽ ചെയ്ത ഭൂതകാലത്ത് മുമ്പ് ചെയ്തു പോയതിനെ കുറിച്ച് നെടുമ്പോണ് കേടമാണ്. ചിന്തിച്ചു നോക്കി, നമ്മളൊക്കെ ചെയ്ത എല്ലാ തൗബയും ശരിയാണോ എന്നിത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഈ കാര്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെയ്തു പോയതിന് ഖേദമാണ് നമുക്കുള്ളത്, അല്ല പലരും അവർ ചെയ്ത തെറ്റുകൾ ആസ്വദിക്കുകയാണോ മനസ്സിൽ. പണ്ട് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ബോധിവാസിയായ കാലത്ത് അവൻ ചെയ്ത ഏതെങ്കിലും ഒരു ഹറാം മനസ്സിൽ അത് ഓർക്കുമ്പോൾ അവന് ഒരു രസമാണ് തോന്നുന്നത്, ഒരു രുചിയാണ് തോന്നുന്നത്. തൗബ ശരിയായിട്ടില്ല, തൗബ ശരിയായിട്ടില്ല, അതിൽ വെറുക്കണം. ചെയ്യുന്നതിൽ ഖേദമാണ് വേണ്ടത്. അള്ളാഹു വെറുക്കുന്ന പ്രവർത്തനമാണ്. റബ്ബ് വെറുക്കുന്നത് നീ ഇഷ്ടപ്പെട്ടാൽ ശരിയല്ല, തൗബ ശരിയായിട്ടില്ല. അപ്പൊ അതിനോടൊരു രുചി മനസ്സിൽ. ചില ആളുകളൊക്കെ അവരുടെ തോന്നിവാസ കാലം വലിയ ആവേശത്തിനാണ് പറയുക, എന്തോ വലിയ കേമനായിരുന്നു എന്ന രൂപത്തിലാണ് പറയുക, ഇപ്പൊ ഞാൻ നന്നായിട്ടുണ്ട് എന്ന്, നന്നായ കാലത്ത് അങ്ങനെ അതമാണ്, ഖേദം വേണം. നല്ല തൗബ ശരിയോ, ചെയ്തു പോയതിനെ കുറിച്ച് ഖേദം വേണം. റബ്ബ് വെറുക്കുന്ന കാര്യമാണോ നീ എന്ന് വെറുക്കണം. റബ്ബ് വെറുക്കുന്നതിന് ഇഷ്ടപ്പെടാൻ ഇന്ന് പാടില്ല, എന്നാൽ ഇന്നാൽ ശരിയാവും. അതുപോലെ ഭാവിയിൽ അത് ചെയ്യരുതെന്ന് തൗബ ചെയ്യുമ്പോൾ അവൻ തീരുമാനിച്ചിരിക്കണം. തൗബ ചെയ്യുമ്പോൾ അവന്റെ തീരുമാനം എന്താണ്? ഭാവിയിൽ ഒരിക്കലും ഞാനത് ചെയ്യില്ലെന്നായി, ചാൻസ് കിട്ടിയാൽ അവസരം കിട്ടിയാൽ ചെയ്യാം, ഇനിയും ചെയ്യും എന്ന് മനസ്സിൽ എന്തായിരിക്കും തൗബ ശരിയല്ല. ഉറച്ച തീരുമാനമുണ്ടെങ്കിലേ തൗബ ശരിയാവും. അപ്പൊ ഇത് മൂന്ന് നിബന്ധന തൗബയുടെ നിബന്ധനകളാണ്. ഇതുണ്ടെങ്കിലേ തൗബ ശരിയാവും. ഇനി കുറെ കാലം കഴിഞ്ഞ് അവൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ച തെറ്റ് അവൻ ചെയ്തു പോയി. ചെയ്യാൻ തീരുമാനിച്ചതല്ല, തൗബ ചെയ്യുമ്പോൾ അവൻ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു. പക്ഷെ പറ്റിപ്പോയി, എന്താ ചെയ്യുന്നത്? പോയി ആത്മഹത്യ ചെയ്യണോ, പിന്നെ തോന്നിവാസിയായി ജീവിക്കണോ? അല്ല, ഉണ്ട് തൗബ ചെയ്യുക. തൗബ ചെയ്യുമ്പോൾ എന്ത് വേണം? ഈ മൂന്ന് നിബന്ധനകൾ വേണം. തൗബ ചെയ്യുമ്പോൾ ചെയ്യാൻ തീരുമാനിക്കരുത്. സലഫുകൾ പണ്ഡിതന്മാരോട് പലരും ചോദിച്ചു, ഞാൻ വീണ്ടും സെറ്റ് ചെയ്തു, വീണ്ടും ചെയ്തു. അവർ പറഞ്ഞു, നീ വീണ്ടും തൗബ ചെയ്യുക, നീ വീണ്ടും തൗബ ചെയ്യുക. എവിടെ വരെ? ശൈത്താനാണ് നീ നിരാശനാക്കുന്നത് വരെ. തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഇൻഷാഅല്ലാഹ് അല്ലാഹു നിനക്ക് ഒരിക്കലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ തൗഫീഖ് ചെയ്തേക്കാം. അതുകൊണ്ട് ഇതാണ് തൗബ, ഇതാണ് തൗബ. ഈ മൂന്ന് കാര്യങ്ങൾ തൗബയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള തൗബക്കാണ് നസുഹായ തൗബ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു നമ്മോട് ചെയ്യാൻ പറഞ്ഞത്. يا ايها الذين امنوا توبوا الى الله توبه نصوحا والله تعالى اعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك